പിതാവിനും പുത്രനും പരിശുദ്ധരോക്കായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. എന്റെ സ്തുതിയുടെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഫലവാദാമ്പ്രൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനൊരുങ്ങളെ സ്തുതി ദൈവമായ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നൊരുങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഫലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കൊടി കുരിശുക്കവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഫലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കൊണ്ടി കുരിശിപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഫലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കൊണ്ടി കുരിശിപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരണം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണം ദൈവമേനക്ക് സ്തുതി സൃഷ്ടാവിനോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഒരു വിഷം ശ്രൂത്തിലെ പോലെ സമ്മേതമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ദൃഷ്ടം ഞങ്ങളെ രക്ഷപ്പെടണമേ നിങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും ഏകനിനക്കുള്ളതാകുന്നു അമ്മേ കൃപ നിറഞ്ഞു മറിയമേ എന്നൊക്കെ സമാധാനം നമ്മുടെ കർത്താവ് നിങ്ങളോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദുരിതമായ നമ്മുടെ കർത്താവായി ശ്രമിക്കുക വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള നീ മറുത്തു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദയനപുരാണമേ വേഴ്ചണമേ ആമേ മാറിച്ചുമോ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് അനുഗ്രഹീതമായ സന്ധ്യാനേരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ബലഹീനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ നൊയമ്പ് ഉപവാസങ്ങളെയും പ്രാർത്ഥനകളെയും അവിടുന്ന് കൈക്കൊള്ളണമേ ദൈവമായ കർത്താവ് ഇത് ഞങ്ങളുടെ ആത്മ ശരീര മനസ്സിന്റെ വിശുദ്ധിക്കും ദൈവാനുരൂപമായി വളരുന്നതിനും ദൈവമായ കർത്താവേ സർവോപരി യേശുക്രിസ്തുവിന്റെ കരങ്ങളായി ലോകത്തിൽ പ്രവർത്തിക്കുന്നതിനും സംഗതിയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കഷ്ടാനുഭവത്തിൽ കുറവുള്ളത് ഞങ്ങളുടെ ശരീരത്തിൽ പൂരിപ്പിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ ബലപ്പെടുത്തണമേ. ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു കർത്താവേ. വചനം പങ്കുവയ്ക്കുന്ന വേളയിലെല്ലാം രോഗശാന്തിയും ഞങ്ങളുടെ മനസ്സിന്റെ തകർന്ന അവസ്ഥയ്ക്ക് പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതലും ദൈവമായ കർത്താവ് വിവിധ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ആശ്വാസവും എല്ലാം ഞങ്ങളുടെ പഠന ക്ലാസ്സുകളിൽ കൂടിയും ലഭിക്കുവാൻ സ്വർഗം സംഗതിയാക്കണമേ. അച്ഛനെ ബലപ്പെടുത്തണം. കൃപയിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഉൾക്കാഴ്ച എന്റെ വചനത്തിന്റെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയകരണങ്ങളെ തുറന്ന് ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് അത് ലഭ്യമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അച്ഛനെ ബലപ്പെടുത്തണമേ. ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കുമെന്നേക്കും പുതിയ വരുവാനായിട്ട് തന്നെ. അച്ഛാ സ്റ്റാർട്ട് ചെയ്താലും
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ മദ്രാസനത്തിന് എം എം വി എസിന്റെ ചുമതല വഹിക്കുന്ന ഏറ്റവും ബഹുമാനിതരായ വനിതകളെ വിവിധ സ്ഥലത്തായിരുന്നുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഒരു പുസ്തകത്തിന്റെ വിവിധ അധ്യായങ്ങൾ ശ്രവിക്കുവാൻ ഇന്നും വളരെ താല്പര്യപൂർവ്വം ഇതിനോട് ചേർന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ഹൃദയത്തിൽ ഗ്രഹിക്കുവാനും ധാരാളം കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് ലഭ്യമായി. ഇന്ന് പ്രിയപ്പെട്ട അച്ഛന്റെ ആമുഖ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹത്തിന്റെ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലും സംബന്ധിച്ചവർ എന്റെ മുമ്പിൽ ഉണ്ടാകും. ഒരുപക്ഷെ സമയക്രമീകരണത്തിന്റെ ബുദ്ധിമുട്ട് മൂലം എല്ലാ ക്ലാസ്സിലും സംബന്ധിപ്പാൻ ഇടയാകാത്തവരും എന്റെ മുമ്പിൽ ഉണ്ടായേക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് തൊട്ട് മുൻപിലത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച പ്രത്യേകിച്ച് പത്താം അധ്യായത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളെന്ന തുടർച്ചയ്ക്ക് വേണ്ടി ആമുഖമായി ഉദ്ധരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചപ്പോൾ കൊർനേലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ പരിചയപ്പെട്ട ഒരു സഭാധിപൻ. അദ്ദേഹം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട കാര്യവും പത്രോസ്ലിഹായുമായിട്ടുള്ള പിന്നീടുള്ള സംഭാഷണമൊക്കെ നമുക്ക് അതിലൂടെ പഠിക്കുവാനും അത് 48-ാം വാക്യത്തിൽ അവസാനിക്കുമ്പോൾ പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അവർക്ക് സ്നാനം കൊടുത്തു. ആ സ്നാനത്തിന്റെ പ്രത്യേകതയും അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ കൂതാശകൾ ഏതൊക്കെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നു എന്ന വിഷയങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് അപ്പോസ്തോല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ 11-ഉം 12-ഉം അധ്യായങ്ങളാണ് ഏകദേശം 1 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരിടം കൊടുത്ത് അതിലേക്ക് ചേർത്ത് വെക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. 11-ാം അധ്യായത്തിൽ 30 വാക്യവും 12-ാം അധ്യായത്തിൽ 25 വാക്യവും ഉണ്ട്. സമീപ സമയത്ത് ഏറ്റവും കുറച്ച് വാക്യങ്ങൾ ലഭിക്കുന്ന ഒരു ക്ലാസ്സാണിന്ന്. ഇതിനു മുൻപ് 2 ക്ലാസ്സുകൾക്ക് മുമ്പ് 100 വാക്യങ്ങൾ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചതും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതട്ടെ. ഈ വേദഭാഗം ആരംഭിക്കുന്ന സമയം മുതൽ നമ്മളതിനെ, ഞാൻ പറഞ്ഞല്ലോ, 30 വാക്യങ്ങളെ 3 ആയിട്ട് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തതയോടുകൂടി നമുക്ക് ചിന്തിക്കാം. 1, ദ അപ്പോസ്റ്റിൽസ് ഇൻ ജെറുസലേം, verse 1-18. ജെറുസലേമിലേക്ക് അപ്പോസ്തോലന്മാരും അവരുടെ പ്രവർത്തന മേഖലകളും ഒരു പുതിയ കാര്യത്തിന് വേണ്ടി അവർ ഒത്തുകൂടിയ വിഷയമാണ് 1-ാം ഭാഗം. 2, ദ ജെന്റൈൽ ചർച്ച് ഇൻ ആന്റിയോക്ക്, അത് 19-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ. ഏറ്റവും അവസാനം ഒരു ചെറിയ സംഭവം, 8 to Jewish Christians, പങ്കുവെക്കുന്ന ഒരു അനുഭവം ക്രൈസ്തവ സഭയിൽ ആരംഭം കുറിക്കാനുണ്ടായ ഒരു കൊച്ചു സംഭവം, അത് 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അത് അടക്കിയിരിക്കുകയാണ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട തലക്കെട്ടുകളോടുകൂടി വേണമെങ്കിൽ ഈ മുഴുവൻ അധ്യായത്തെ നമുക്ക് വിശദീകരിക്കാം, അല്ലെങ്കിൽ പഠനത്തിന് വിധേയമാക്കാം. ഈ വിഷയം തുടങ്ങുന്നത് അപ്പോസ്റ്റിൽസ് ഇൻ ജെറുസലേം, അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തോലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു. ഒരു പ്രസ്താവന പോലെയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്. ജാതികൾ, അതിനാണ് ഒരു വാക്ക് പറഞ്ഞത് ജെന്റൈൽ. അതുവരെ യഹൂദ പാരമ്പര്യത്തിൽ വളർന്നവർ, ക്രിസ്തുവിനോട് ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ആകർഷണം തോന്നിയവർ മാത്രം ഈ ക്രൈസ്തവ സഭയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റു ജാതികളിൽ നിന്ന് മനുഷ്യർ ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു വാർത്ത അവിടെ പെട്ടെന്ന് പ്രചരിച്ചു. അവിടെ പത്രോസ്ലിഹ ആ പ്രദേശത്തേക്ക് വന്നപ്പോൾ അവിടെയുള്ള ഒരു സമൂഹം കൃത്യമായിട്ട് പത്രോസ്ലിഹയെ ചോദ്യം ചെയ്യാൻ പോകുകയാണ്. ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ, ദൈവജന ആകണമെങ്കിൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് പരിച്ഛേദന ഏറ്റെങ്കിൽ മാത്രമേ ദൈവജനത്തിന്റെ അംഗത്വം സ്വീകരിക്കാൻ പറ്റൂ. ക്രൈസ്തവ സഭയിലേക്ക് ചേർക്കപ്പെടണമെങ്കിൽ പരിച്ഛേദനയേക്കാൾ ഉപരി സ്നാനത്തിന്റെ അനുഭവം, അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കണം. അത് ഞാൻ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്ന് പറഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിച്ചവരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ സ്നാനം കഴിച്ചവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ചിന്തകളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി പറഞ്ഞാൽ സ്നാനം ഏൽക്കാതെ ഒരാൾക്ക് വിശുദ്ധ സഭയിലേക്ക് അംഗത്വം ലഭിക്കുന്നില്ല. പക്ഷെ ജാതികൾ പ്രവേശിച്ചപ്പോൾ അവരെ എന്ത് അടിസ്ഥാനത്തിലാണ്, വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ബിഹൈൻഡ്, അതിനെ ചോദ്യം ചെയ്യാനാണ് അവിടെയുള്ള പരിച്ഛേദന ഏറ്റ യഹൂദ മനുഷ്യർ പത്രോസ്ലിഹായി ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ കൊടുക്കുന്ന മറുപടി, അതിന്റെ കൃത്യമായ വ്യാഖ്യാനം 15-ാം അധ്യായം 1-ാം വാക്യത്തിലും ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലും ഇതേ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ നടക്കുന്ന സംഭവത്തെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇവിടെ യഹൂദ വംശജരായ ആളുകൾ ക്രൈസ്തവ സഭയിലേക്ക് മാറ്റപ്പെടുമ്പോൾ നിശ്ചയമായി നമുക്കൊരു കാര്യം അറിയാം, അവരുടെ ജീവിത ശൈലിക്കനുസരിച്ച് അവർ പരിശോധനയും ഏറ്റിട്ടുണ്ട്. അവർ ക്രൈസ്തവ സഭയിലേക്ക് വന്നപ്പോൾ മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ രണ്ട് അംഗത്വം കിട്ടി, രണ്ട് മെമ്പർഷിപ്പ്. ഉദാഹരണം പറഞ്ഞാൽ നാട്ടിലെ പാസ്പോർട്ടും കയ്യിലുണ്ട്, ഇവിടുത്തെ പാസ്പോർട്ടും കയ്യിലുണ്ട്. ചിലപ്പം അങ്ങനെ ഉള്ളവരും കാണും, ഇല്ലാത്തവരും കാണും. ഇവിടെ രണ്ട് അംഗത്വം ലഭിച്ചവരാണ് ഈ ചോദ്യം ചെയ്യാൻ വന്നവർ. പുതുതായിട്ട് ചേർക്കപ്പെടുന്നവർക്ക് അവർ യഹൂദ പാരമ്പര്യത്തിൽ വളരാത്തത് കൊണ്ട് നിശ്ചയമായും അപ്പോൾ പരിച്ഛേദന ലഭിക്കാത്ത ഒരാള് ചേരുന്നത് ഉചിതമല്ല എന്ന ഒരു വാദമാണ് ഈ പരിച്ഛേദന ഏറ്റ യെരുശലേമിലുള്ള യഹൂദ വംശജരായ മനുഷ്യർ പത്രോസിനെ ചോദ്യം ചെയ്തതെങ്കിൽ അതിന് കൃത്യമായ മറുപടി തൊട്ടു മുമ്പിലത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ച് 10-ാം അധ്യായത്തിൽ നമ്മളൊരു ദർശനത്തെ കുറിച്ച് വായിച്ചിരുന്നു. ആ ദർശനം പോലെ പത്രോസ്ലിഹ ഈ ദർശനത്തെ വിവരിക്കുകയാണ്. നീ അഗ്രചർമ്മികളുടെ അടുത്ത് ചെന്ന് അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് കാര്യം ആദ്യ മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത്, എന്തായിരുന്നു അതിന്റെ സാഹചര്യം. പലപ്പോഴും സാഹചര്യം കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ കമന്റ് പറയാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മനുഷ്യർ സശ്രദ്ധം പത്രോസിനെ കേൾക്കാനായിട്ടിടയായി. അതുകൊണ്ട് ഞാൻ യോഫ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിലൂടെ ദർശനം കണ്ടു. ആകാശത്തിൽ നിന്നൊരു 4 കോണും കെട്ടി ഇറക്കിയ വലിയ തുപ്പട്ടി പോലെ ഒരു പാത്രം എന്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ലോകത്തിലെ ആകാശത്തിലെ പറവുകളെയും കണ്ടു. പത്രോസെ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. ഇതേ വിവരണം വിശദീകരണം തൊട്ടു മുമ്പിലത്തെ അധ്യായത്തിലും നമ്മൾ അതുപോലെ വായിച്ചതാണ്, ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. അതിന് മറുപടിയായി 8-ാം വാക്യത്തിൽ ഞാൻ ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതിൽ നിന്ന് ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ആ താഴേക്ക് ഇറങ്ങി വന്ന അതേ കാര്യം ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. അപ്പോൾ തന്നെ കൈസര്യയിൽ നിന്ന് എന്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീടിന്റെ മുമ്പിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോടുകൂടി പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോട് കൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. ഇങ്ങനെ തുടർന്ന് വായിച്ചാൽ 15-ാം വാക്യത്തിൽ ചെല്ലുമ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങിയേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹൻ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായി നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ആർക്ക് കഴിയും, അല്ലെങ്കിൽ ഞാൻ ആരാ. ഈ ഒരു ഒറ്റ സംഭവത്തിലൂടെ വിശദീകരിക്കുന്നത് പുറജാതികൾ ക്രൈസ്തവ സഭയിലേക്ക് വന്നാൽ അവരെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നതിന്റെ വ്യക്തമായ മറുപടിയാണ് ഒരു ദർശനം വിവരിച്ചുകൊണ്ട് പത്രോസ്ലിഹ പറയുന്നത്. ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസം ഏറെ ഉണ്ടെങ്കിലും ഈ ആളുകൾ തമ്മിൽ ഒന്നുകിൽ ക്ലാസ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം, ഇത് രണ്ടുമാണ് സമൂഹത്തെ വേർതിരിക്കുന്ന രണ്ട് ക്രൈറ്റീരിയ. ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മളൊക്കെ കണ്ടുവന്നത് ചാതുർവർണ്ണയം കാസ്റ്റ് സിസ്റ്റം ആണെങ്കിൽ പണത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും സമൂഹത്തെ രണ്ടായിട്ട് തിരിക്കുന്നത് റിച്ച് ആൻഡ് പുവർ. അത് അതിനേക്കാളും വലിയ സിസ്റ്റം, അത് കാസ്റ്റ് സിസ്റ്റം എന്നോ ക്ലാസ് സിസ്റ്റം എന്നോ പറയാൻ അപ്പുറമായി ക്രൈസ്തവ സഭയിൽ ഇന്നും ഓരോ ഡിനോമിനേഷനെയും മനുഷ്യർ വ്യത്യസ്ത ലെവലിൽ കാണാറുണ്ട്. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, മർത്തോമ സഭ, CSA സഭ, പെന്തക്കോസ്റ്റൽ സഭ, സെക്ടേറിയൻ സഭ, അല്ലെങ്കിൽ നോൺ ഡിനോമിനേഷൻ ചർച്ച്, ഇതിനെയെല്ലാം നമ്മളുടെ സഭയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവരെല്ലാം കുറഞ്ഞവരും നമ്മളല്പം മികച്ചവരുമാണ്. പക്ഷെ ഇതേപോലെ തന്നെ മറ്റ് സഭകളിൽ നിൽക്കുമ്പോഴും അവർ നമ്മളെ കാണുന്നതും ഇങ്ങനെയാണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കാറില്ല. അതെല്ലാം കൂടി ചേർന്ന ഒരു മറുപടിയാണ്. ദൈവം തമ്പുരാന് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അനുഗ്രഹം കൊടുക്കുവാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കതിന് തടസ്സം നിൽക്കുവാൻ യാതൊരു കാരണവശാലും സാധ്യമല്ല. ഈ ഒരു മറുപടിയാണ് പത്രോസ്ലിഹ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഈ വിഷയം തുടർന്ന് വായിക്കുമ്പോൾ പത്രോസ്ലിഹായോട് 11 മുതൽ 13 വരെ വാക്യങ്ങളും 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ വിശദീകരിക്കാൻ ഇഷ്ടപ്പെട്ടത് സുവിശേഷം ജാതികൾക്കും കൂടെ ഉള്ളതാണ്. ഇത് ഏറ്റവും കൃത്യമായിട്ട് പിൽക്കാലത്ത് പഠിപ്പിക്കുന്ന ആളാണ് ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്ന
പൗലോസ്ലിഹ.
പക്ഷെ ഇതിന്റെ തുടക്കം കുറിക്കുവാൻ പരിശുദ്ധനായ പത്രോസ്ലിഹായെ കർത്താവ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ വിഷയം. അപ്പൊ അതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണത്തെയും സുവിശേഷത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി പത്രോസിന്റെ വാക്യത്തിലൂടെ പരിച്ഛേദന ഏറ്റവർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നത്തിന് ഉത്തരം ലഭിക്കപ്പെട്ടതായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഒന്നാം ഭാഗം. അതോടുകൂടി 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ രൂപം, ഒരു കൺക്ലൂഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നു. 2, ദ ജെന്റൈൽ ചർച്ച് ഇൻ ആന്റിയോക്ക്. ആന്റിയോക്ക് എന്ന വാക്ക് നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഭൂമിശാസ്ത്രപരമായി സഭാപരമായി ഒക്കെ നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് ആന്റിയോക്കിയ. ആന്റിയോക്കിയയിൽ ആദിമ സഭാ ചരിത്രത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ചില വസ്തുതകൾ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുകയും 11-ാം അധ്യായത്തിന്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ കൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർണബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് അപ്രകാരം ചേർന്നു. അവർ ശൗലിനെ തെരയുവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടാവുകയും ചെയ്തു. ഒരു 2-ാം ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. യവന ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ അല്ലെങ്കിൽ ഹെലനിസ്റ്റ് എന്ന് മറ്റൊരു വാക്ക് പറയുന്നുണ്ട് സംസാരിക്കുന്ന ചില മനുഷ്യരുടെ ഒരു ഇന്ററാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ ആദ്യം പ്രസ്താവനയിൽ വരുന്നത്. സ്തെഫാനോസിനെ ഉപദ്രവിച്ച ഉപദ്രവം ഹേതുവായിട്ട് ചിതറിപ്പോയി, ആ ഭയം കൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയവരൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് മറ്റാരോടും പറയാതെ അവർക്ക് ഏറ്റവും പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റുന്ന സമൂഹത്തിലേക്ക് മാത്രം ഇങ്ങനെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൂടെ സംഘങ്ങളിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറിയ ചെറിയ കൂട്ടങ്ങളൊക്കെ ക്രിസ്തുവിലോട്ട് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ചെയ്യാനിറങ്ങുന്ന ഒരു പ്രോജക്റ്റ് വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ അതിൽ കൂടുതൽ സമയം കൊടുക്കാനും കൂടുതൽ ഊർജം അതിനകത്ത് ചെലവാക്കുവാനും നമ്മൾ സന്നദ്ധരാകും. ഇത് തന്നെയാണ് ചെറിയ കൂട്ടത്തിലൂടെ കർത്താവിന്റെ കൃപ ലഭിച്ച് ആളുകൾ അതിൽ ചേരാൻ തുടങ്ങിയപ്പോൾ ആ കൂട്ടത്തിലേക്ക് വലിയ വലിയ ജനപ്പെരുപ്പം പോലെ ആളുകളെ അയക്കുവാൻ തുടങ്ങിയതോടൊപ്പം അവർ തൊട്ടടുത്ത പ്രദേശമായ അന്ത്യോക്യയിലേക്ക് ബർണബാസിനെ അയച്ചു. അവിടെ രണ്ട് കാര്യം ചെയ്യാൻ സന്നദ്ധമാകുക. ഒന്ന്, അവിടെയുള്ള മനുഷ്യരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും, ഒപ്പം തൊട്ടുമുമ്പിലത്തെ അധ്യായത്തിൽ നമ്മളൊരു മനുഷ്യൻ ക്രിസ്തുവിനെ പരിചയപ്പെട്ട സംഭവം ഡമസ്കോസിലേക്കുള്ള യാത്രാമധ്യെ ഉണ്ടായ സംഭവമൊക്കെ പഠിച്ചു. ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തർസോസിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തെ ശൗലിനെ കണ്ടെത്തിയിട്ട് വീണ്ടും കൊണ്ടുവന്ന സ്ഥലമാണ് അന്ത്യോക്യ. ഈ പ്രദേശത്ത് 1 വർഷത്തെ പ്രവർത്തനം നടത്തി. നമ്മളൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരുപാട് കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോൾ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം ഇടാനായിട്ട് ബർണബാസും ശൗലും അപ്പോസ്തോലന്മാരും ഒക്കെ ചേർന്ന് ഏകദേശം 1 വർഷക്കാലം ഒരു വലിയ നീണ്ട ശക്തമായ പ്രവർത്തനം നടത്തിയപ്പോൾ അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്നൊരു പേര് മറ്റ് ആളുകൾ നമ്മളെ വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയാറില്ല. നമ്മൾ മറ്റ് മതക്കാരെ നമ്മൾ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ഒക്കെ വിളിക്കും, അല്ലെങ്കിൽ അക്രൈസ്തവർ എന്നൊരു കോമൺ പേരിൽ വിളിക്കും. അതുപോലെ മറ്റു മതസ്ഥരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് ക്രിസ്തുവിന്റെ അനുയായികളായി ക്രിസ്തുവിനെ ഭജിക്കുന്ന, ക്രിസ്തുവിനെ സ്തുതിക്കുന്ന, ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു സംഘം ഉണ്ടായപ്പോൾ അവരെ അവിടെയുള്ള സമൂഹം ആദ്യമായിട്ട് വിളിച്ച പേരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ ഇന്നും ആ പേരിൽ അറിയപ്പെടുന്നവരാണ്. പക്ഷെ അതിന്റെ ആദിമ ചരിത്രവും ആദിമ പശ്ചാത്തലവുമാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായത്. അപ്പൊ അവിടെ ആദിമ സഭയുടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതിന്റെ 11 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ പറയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട സംഭവം അവിടെ നടന്നു. ഒന്ന് യൂക്കറിസ്റ്റിക് അസംബ്ലി, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ടീച്ചിങ് ഓഫ് ദ ഗോസ്പെൽ. ഇത് രണ്ടുമുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായത്തിൽ രണ്ട് കാര്യമല്ല പഠിച്ചത്, 4 കാര്യം ഓർക്കുമെന്ന് കരുതുന്നു. അവർ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഴിഞ്ഞു. അപ്പം നുറുക്കുന്നു, അതിനുമുമ്പ് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, അപ്പം നുറുക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു. ദാറ്റ് ഇസ് ദ കറക്റ്റ് ഓർഡർ. പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, അപ്പം നുറുക്കുന്നു, കൂട്ടായ്മ ആചരിക്കുന്നു. പക്ഷെ ഇവിടെ അന്ത്യോക്കയിലെ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് ഈ 4 കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനമായി 2 കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ വന്നു. ഫസ്റ്റ് വൺ യൂക്കറിസ്റ്റിക് അസംബ്ലി, അതായത് സഭായോഗം വിളിച്ചുകൂട്ടി അപ്പം നുറുക്കി പ്രാർത്ഥന നടത്തി പോകുന്ന ഒരു കാര്യത്തിന് എല്ലാം കൂടെ ചേർത്ത് ഒരു വാക്കങ്ങ് പറഞ്ഞു, ദ സോ കോൾഡ് യൂക്കറിസ്റ്റിക് അസംബ്ലി. 2, സുവിശേഷം അവരെ പഠിപ്പിക്കുകയാണ്. ദൈവം അല്ലെങ്കിൽ യേശുതമ്പുരാൻ ഈ ലോകത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, അന്ന് നമ്മൾ എഴുതപ്പെട്ട വേദപുസ്തകം ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ആ കാലഘട്ടത്തിൽ പോലും അവർ കേട്ട് ഗ്രഹിച്ചതായ കാര്യം, അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനങ്ങളിൽ, അതിന്റെ 3 ലേഖനങ്ങൾ നമുക്കുണ്ടെന്നറിയാം, അതിന്റെ 1 ലേഖനം തുടങ്ങുന്നത് തന്നെ ആദിയിൽ ഉള്ളതും ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതും ജീവനുള്ളതുമായ വചനത്തെ കുറിച്ച് ഞങ്ങൾ എഴുതുന്നു. അപ്പോൾ ഈ ബോധ്യം, അതാണ് യഥാർത്ഥത്തിലൊരു ദ റിയൽ വിറ്റ്നസ്സിംഗ് ഓഫ് ജീസസ്. അപ്പൊ യഥാർത്ഥത്തിൽ കർത്താവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യം അവർ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത് മറ്റുള്ളവരോട് പറയുകയാണ്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദിമ ക്രൈസ്തവ സഭ അന്ത്യോക്യയിൽ ആരംഭം കുറിക്കുവാനും അവിടെയുള്ള മറ്റ് വംശജർ, മറ്റു ജാതികൾ ഈ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു പ്രത്യേക ജീവിതശൈലിയിൽ നടക്കുന്ന മനുഷ്യരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചതെന്നും കൃത്യമായിട്ട് പറയുന്നു. ഏറ്റവും ഒടുവിൽ അധ്യായം അവസാനിപ്പിക്കുന്നത് ക്രൈസ്തവ സഭ ഇന്ന് പലപ്പോഴും മറന്നുപോകുന്നെങ്കിലും മറക്കപ്പെടാത്ത ഒരു ജീവിത ശൈലിയിലെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കല്ലിനെ കുറിച്ചാണ്. 8 ജൂയിഷ് ക്രിസ്ത്യൻ, അതെങ്ങനെയാ സംഭവിച്ചെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കാലത്ത്, അതായത് 11:27 വാക്യം, യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റു ലോകത്തിലൊക്കെയും മഹാക്ഷാമമുണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിക്കുകയും ചെയ്തു. ഒരു പ്രവാചകൻ ഒരു പ്രവചനം നടത്തിയ സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. ലോകത്തൊക്കെയും, ലോകം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കാണുന്ന 7 ഭൂഖണ്ഡങ്ങളും കൂടെ ഉൾപ്പെടുന്ന ഒരു ലോകത്തെ കുറിച്ചല്ല, അവർ ഉൾപ്പെടുന്ന ഒരു ഭൂമിശാസ്ത്രം. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു റീജിയൻ വൈസിലെ അതിന് നമുക്ക് കാണാൻ പറ്റുമല്ലോ, അത് ലോകം മുഴുവനും ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളതല്ല. അവർ പാർക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷാമം ഉണ്ടാകും. ആ ക്ഷാമം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നൊരു മറുപടി അദ്ദേഹം പറയുന്നില്ല. ക്ഷാമം ഉണ്ടാകും, ഒരു ഭയപ്പെടുത്തുന്ന പ്രസ്താവന. പക്ഷേ ആ സമയത്ത് 29 വാക്യത്തിൽ അതിന് മറുപടി ഉണ്ട്. അപ്പോൾ യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി, ഉദവി എന്ന് പറഞ്ഞ പ്രയോജനം, ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയക്കുവാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളും വാക്കുകളും അവിടെ അടങ്ങിയിരിപ്പുണ്ട്. 1, യഹൂദിയിൽ പാർക്കുന്ന, യഹൂദിയ എന്ന് പറയുന്ന ഒരു റീജിയൻ, ഞാൻ നേരത്തെ പറഞ്ഞത് ലോകം മുഴുവനുമല്ല, യഹൂദ വംശജർ പാർക്കുന്ന സ്ഥലത്തൊക്കെയും ശിഷ്യന്മാർക്ക് ലഭിക്കപ്പെട്ടതൊക്കെ, അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ആദ്യ ഭാഗത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ലഭിക്കപ്പെട്ടതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും കയ്യിലുള്ള സമ്പാദ്യവും അവരുടെ അവരുടെ ധനവും അവരുടെ ധാന്യങ്ങളും ഒക്കെ യഹൂദന്മാർ ശിഷ്യന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുമ്പോൾ ആവശ്യക്കാർക്കനുസരിച്ച് അവരുടെ ആവശ്യമനുസരിച്ച് ശിഷ്യന്മാരത് എടുത്തു കൊടുക്കുക. അതുകൊണ്ട് യഥാർത്ഥ ഖജനാവ് ആ കാലഘട്ടത്തിൽ ഇടുന്നത് ശിഷ്യന്മാരുടെ കൈ തന്നെയാണ്. അതുകൊണ്ട് അവർ ഈ ക്ഷാമമുണ്ടാകുന്ന സ്ഥലത്തേക്ക് യഹൂദ വംശജർക്ക് ഭക്ഷിക്കുവാൻ തക്കവണ്ണം കൊടുത്തയക്കുവാൻ ഓരോരുത്തർ പ്രാപ്തി പോലെ കൊടുത്തയക്കുവാൻ നിശ്ചയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ അത് ചെയ്തു. ബർണബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. പുതിയ വാക്കൂടെ അവിടെ വരികയാണ്, ദ എൽഡേഴ്സ്, അല്ലെങ്കിൽ മറ്റൊരു പിൽക്കാലത്ത് വന്ന രണ്ട് വാക്കുകളാണ് ദ പ്രസ്ബിറ്റർ ഓർ ദ പ്രീസ്റ്റ്. അതാത് സഭയിൽ ശുശ്രൂഷ നടത്തുന്നവരെ ആ അന്ത്യോക്കയിലെ ക്രൈസ്തവ സഭ ആരംഭം കുറിച്ച കാലഘട്ടം മുതലേ അങ്ങനെ സഭയിലെ മൂപ്പൻ അല്ലെങ്കിൽ പ്രസ്ബിറ്റർ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്നൊരു വാക്ക് ആ സഭയിൽ ആദിമ ക്രൈസ്തവ സഭയിൽ തന്നെ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന് തെളിവാണ് അവസാന വാക്യം. അവരുടെ കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അപ്പോൾ നമ്മൾ 30 വാക്യത്തിലൂടെ മനസ്സിലാക്കിയത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, യെരുശലേമിൽ അപ്പോസ്തോലന്മാർ മൂലം എന്ത് സംഭവിച്ചു, അവിടെ പുറജാതികളെ ക്രൈസ്തവ സഭയിലേക്ക് ചേർത്തപ്പോൾ ചോദ്യം ചെയ്ത യവന ഭാഷക്കാർക്ക് അപ്പോസ്തോലന്മാരിൽ പ്രായം ചെന്ന പത്രോസ് ലീഹ കൊടുത്ത മറുപടിയായിരുന്നു ഒന്നാമത്തെ വിഷയം. ആ വിഷയത്തോടുകൂടി അതിന്റെ വിശദീകരണത്തോടുകൂടി മോശയുടെ ന്യായപ്രമാണ നിയമവും ക്രിസ്തുവിന്റെ സ്നേഹം മൂലമുള്ള നിയമവും തമ്മിൽ സമന്വയിപ്പിച്ചപ്പോൾ മാമോദിസ അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റുകഴിച്ച, അല്ലെങ്കിൽ മൂന്ന് കാര്യമാണ് പറഞ്ഞത്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും, ഈ മൂന്ന് രീതിയിൽ സ്നാനം ഏറ്റുകഴിഞ്ഞാൽ പരിച്ഛേദനയുടെ ആവശ്യമില്ല എന്ന ഒരു പുതിയ ഒരു മനസ്സിലാക്കൽ യവന ഭാഷയിൽ നിന്ന് ചോദ്യം ചെയ്യുവാൻ കടന്നു വന്നവർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ ആ വിഷയം അവസാനിക്കുന്നില്ല. പിന്നീട് ഒരിക്കലും ഇങ്ങനൊരു വിഷയത്തെ കുറിച്ച് ചോദ്യം ചെയ്യുവാൻ അവർ ഉൾപ്പെടുന്നതുമില്ല. രണ്ടാമത്, അന്ത്യോക്യയിൽ സഭയുടെ ആരംഭം കുറിക്കുവാനും ക്രിസ്ത്യാനികൾ എന്ന ഒരു പേരിന് അവർക്ക് അവകാശം ഉണ്ടാകുവാനും എന്ത് സാഹചര്യമാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അതിലെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അവിടെ നടന്നു. ഒന്ന്, കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കുന്ന യൂസ്കരിസ്റ്റിക് അസംബ്ലിയും സഭയിലെ ക്രിസ്തു പഠിപ്പിച്ച വിഷയങ്ങൾ, സുവിശേഷം അവരെ പഠിപ്പിക്കുന്ന ഒരു സംഭവം അവിടെ കൃത്യമായി നടത്തപ്പെട്ടു. ഇതിന്റെ വെളിച്ചത്തിലാണ് സഭയിൽ ആദ്യമായിട്ട് പങ്കുവെക്കുന്ന അനുഭവം ഏറ്റവും ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കൃത്യമായി നടക്കുന്നത്. ആദ്യം ക്രൈസ്തവ സഭയിൽ അപ്പോസ്തലന്മാരുടെ കാലുകൾ കൊണ്ടുവച്ചത് അവരെടുത്തു കൊടുക്കുന്നെങ്കിൽ മറ്റൊരു പ്രദേശത്തേക്ക് ഒരു ക്ഷാമം മൂലം പങ്കുവെക്കലിന്റെയും അല്ലെങ്കിൽ ലഭിക്കപ്പെട്ടതിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ബോധ്യത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട സംഭവം അവിടെ അരങ്ങേറുന്നത്. നമ്മൾ അധ്യായം വിടുകയാണ്, 12 അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ 12 അധ്യായത്തിൽ 25 വാക്യങ്ങളേ ഉള്ളൂ. ഇനിയും സഭയുടെ അല്പം പുറകോട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്താണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഒരു വലിയ ക്ഷാമം നടന്ന സംഭവം നമ്മളിപ്പോ കേട്ടു. അതിനുശേഷം 12 അധ്യായത്തിൽ ഈ വിഷയം ആരംഭിക്കുമ്പോൾ യെരുശലേം എന്ന് പറയുന്ന പട്ടണത്തിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ അരങ്ങേറാൻ പോവുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ടൊക്കെ പോകുന്നു. ക്രിസ്തു ജനിച്ച കാലഘട്ടത്തിൽ അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഹെറോദ് ദ ഗ്രേറ്റ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ, അല്ലെങ്കിൽ മൂന്നാമത്തെ തലമുറയാണ് ഹെറോദ് അഗ്രിപ്പ. ഈ കാലഘട്ടത്തിൽ യാക്കോബ് കൊല്ലപ്പെട്ടു, പത്രോസ്ലിഹ കാരാഗൃഹത്തിലായി. എങ്കിലും ഈ കാലഘട്ടത്തിൽ അപ്പോസ്തോലന്മാരുടെ സേനയിൽ നിന്ന് യാക്കോബിന് ആദ്യമുണ്ടായ ഒരു രക്തസാക്ഷിത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഈ സംഭവം തുടങ്ങുമ്പോൾ അതിന്റെ രണ്ടാമത്തെ ഭാഗം അവസാനിക്കുന്നത് ഹെരോദ രാജാവിന്റെ അന്ത്യം, അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തയിലൂടെ സഭയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. നമുക്ക് ആദ്യം മുതൽ വിശദീകരിക്കാം. 12 അധ്യായം ആരംഭിച്ചപ്പോൾ അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈവീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടു കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. മനുഷ്യരെ അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. നമുക്കറിയാം പെസഹാ പെരുന്നാളിനോട് ചേർന്നാണ് ക്രിസ്തു പിടിക്കപ്പെട്ടത്. ഇതേ പെരുന്നാളിനോട് ചേർന്നാണ് ഒരു വ്യക്തി വാളിനാൽ കൊല ചെയ്യപ്പെട്ടു, പത്രോസിനെ കാരാഗൃഹത്തിലേക്ക് പിടിക്കുകയും ചെയ്തു. 4 അവനെ പിടിച്ച ശേഷം പെസഹാ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. നമുക്കറിയാം തടവിലാക്കപ്പെട്ടവരെ പെരുന്നാളിന് ജനത്തിന്റെ സന്തോഷത്തിന് വേണ്ടി വിട്ടയക്കുന്ന ഒരു സംഭവം ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അന്ത്യ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനത്തെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ ക്രൂശിത്തറിക്കണം, ബർബാസിനെ വിട്ടുതരണം. ഇതുപോലെ പിൽക്കാലത്തുണ്ടായ ഒരു സംഭവമാണ് പെസഹാ പെരുന്നാളിനോട് ചേർന്ന് ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നു, മറ്റൊരു മനുഷ്യനെ തടവിലാക്കിയിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തി അവര് പറയുന്നതനുസരിച്ച് ജനത്തിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഹെരോദാവ് ആഗ്രഹിച്ചപ്പോൾ, ഇങ്ങനെ പത്രോസിനെ നടുവിൽ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ എന്തു ചെയ്തു എന്നവിടെ കൃത്യമായി പറയുകയാണ്. ഒരു മനുഷ്യന് ക്രിസ്തുവിന് വേണ്ടി അപവാദം ഏൽക്കേണ്ടി വരികയോ, സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ ക്രിസ്തുവിന് വേണ്ടി തടങ്കലിൽ ആകുകയോ ചെയ്താൽ സഭ എന്ത് ചെയ്യണം എന്ന് ആദിമ ക്രൈസ്തവ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ ശിഷ്യന്മാരുടെ വലിയ നേതൃത്വമൊന്നുമില്ല, പക്ഷേ അവർക്ക് ലഭിക്കപ്പെട്ട വിശ്വാസത്തിന്റെ പിൻബലത്തിൽ അവർ ചെയ്തത് അവന് വേണ്ടി ദൈവത്തോട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5 Peter therefore was kept in prison, but prayer was made without ceasing of the church unto God for him. നിർത്താതെയുള്ള വിശ്വാസിയെ പറഞ്ഞിരിക്കുന്നത് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പറയും റൗണ്ട് ദ ക്ലോക്ക് ആ രീതിയിൽ തുടർച്ചയായ പ്രാർത്ഥന നടത്തിയാൽ, നമ്മൾ ചെയിൻ പ്രയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും സമയമില്ലാത്തൊരു കാര്യം പ്രാർത്ഥിക്കാനാണ്. ആഴ്ചയിൽ ഒരു ദിവസം തന്നെ കർത്താവിന്റെ മുമ്പിൽ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രതിസന്ധിയോ രോഗമോ ഒക്കെ വരുമ്പോൾ നമ്മൾ എത്ര സമയം ഇല്ലെങ്കിലും കർത്താവിനെ കാണാൻ ഇച്ചിരി സമയം കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ ഒരുമനപ്പെട്ട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ സന്നദ്ധമാണെന്ന് ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, 6 ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാരൻ കാരാഗൃഹം കാത്തുകൊണ്ടുവരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഇതിന്റെ ഏറ്റവും ഒടുവിൽ ഈ സംഭവം നമുക്കറിയാവുന്നതാണ്. അവസാനം സംഭവിച്ചത് പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചുവെന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. ഇത് ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു അവിടെ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ സംഭവം ഇതിന്റെ 1 മുതൽ ഏകദേശം 12 വരെ അവസാനിച്ചപ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്. യഹൂദ രാജാക്കന്മാർ എപ്പോഴും ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്തത് അവരുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമല്ല, ജനത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കും ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളും പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയല്ല. ഹെരോദാവിന്റെ അതേ രൂപത്തിൽ ഇന്നത്തെ ക്രൈസ്തവർ ആയിത്തീരാനുണ്ട്, ജനത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊക്കെ പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ദൈവം എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ദേവാലയത്തിൽ നമ്മൾ കൃത്യനിഷ്ഠ കാണിക്കും, ദേവാലയത്തിൽ നമ്മൾ നിശബ്ദമായിട്ട് ദൈവത്തോട് സംസാരിക്കും, ദേവാലയത്തിൽ കടന്നു വരുന്ന മറ്റു മനുഷ്യരോട് നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പെരുമാറും. പക്ഷേ നമ്മൾ ആളുകളെ കാണുമ്പോൾ സ്നേഹത്തിന്റെ മുഖംമൂടി അണിയുകയും ആളുകളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നേരത്തെ സംസാരിച്ച മനുഷ്യനെ കുറിച്ച് പരോക്ഷമായി അവന്റെ കുറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഹെരോദാവിനെ പോലെയാണ്, ജനത്തെ പ്രീതിപ്പെടുത്താൻ ജീവിക്കുന്ന ഒരു ജീവിതശൈലി. അതിന്റെ വെളിച്ചത്തിൽ അതിനെ അതിജീവിക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഹെരോദാവായിട്ട് നമ്മുടെ മുമ്പിൽ ചില മനുഷ്യരൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് മനോവ്യസനം ഉണ്ടാകും. ഈ മനോവ്യസനം ഉണ്ടായാൽ കുറച്ചു പേര് പിന്നെ പള്ളി വരത്തില്ല, കുറച്ചു പേര് പള്ളി വന്ന ആളുകളോട് മിണ്ടത്തില്ല, കുറച്ചു പേര് ഒരു പള്ളിയിൽ നിന്ന് മറ്റേ പള്ളിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സഭയിലേക്കോ മറ്റൊരു വിശ്വാസത്തിലേക്കോ മാറും. പക്ഷെ ഇതിനെല്ലാം കൂടി ചേർന്ന് ഒരു മറുപടി, അന്നത്തെ കാലഘട്ടത്തിലെ വിശ്വാസവീരന്മാർ നമ്മളെ പഠിപ്പിച്ചത് ശ്രദ്ധയോടെ സംഘം ചേർന്ന് ദൈവത്തോട് തുടർച്ചയായി പ്രാർത്ഥിച്ചാൽ ദൈവം സകല കാര്യങ്ങളെയും മാറ്റി അനുഗ്രഹത്തിന്റെ നന്മകളിലേക്ക് നമ്മളെ നയിക്കും എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതാണെന്നും ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. തുടർന്ന് 13 വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയപ്പോൾ രോദ എന്നൊരു ബാല്യക്കാരി വിളി കേൾക്കുവാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു, സന്തോഷത്തോടെ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരക്കൽ നിൽക്കുന്നത് എന്നറിയിച്ചു. കാര്യം തലേ ദിവസം അല്ലെങ്കിൽ തലേ ദിവസങ്ങളിൽ ഹെരോദാവ് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി എന്ന വാർത്ത ആ സമൂഹത്തെ മുഴുവനും ദുഃഖത്തിലാക്കിയെങ്കിൽ, വാതിലിൽ മുട്ടിക്കഴിഞ്ഞപ്പോൾ, വാതിൽ തുറന്നപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന വ്യക്തി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതിശയമാണ്. ആ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവണ്ണം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടപ്പോൾ, ഈ വാർത്ത പടിപ്പുരവാതിൽക്കൽ വന്ന് നിൽക്കുന്ന പത്രോസിനെ കണ്ടു എന്നുള്ള കാര്യം ഈ സ്ത്രീ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു, അവളും അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞവരെ പരിഹസിക്കുകയാണ്. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു, അവർ പുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അവർ മിണ്ടാതെ ഇരിക്കുവാൻ അവൻ ആംഗ്യം കാട്ടി കർത്താവ് തന്നെ തടവിൽ നിന്ന് പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും അറിയിക്കുകയും എന്ന് പറഞ്ഞ് പിന്നെ അവൻ പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ ദൈവം നമ്പുരാൻ ഇടപെട്ട രംഗം ആദ്യം കാണുവാനിടയായത് നമുക്കറിയാം. പടിപ്പുര വാതിൽക്കൽ മുട്ടിയപ്പോൾ രോദ എന്നൊരു ബാല്യക്കാരി. ഇതേ സംഭവം തന്നെയല്ലേ ക്രിസ്തു കല്ലറയിൽ നിന്ന് പുറത്തു വന്ന സംഭവം ആദ്യം കാണാൻ ഭാഗ്യം കിട്ടിയതാർക്കാം? മക്കളണക്കാരി മറിയ, അതൊരു സ്ത്രീക. ഇവിടെ കാരാഗ്രഹത്തിൽ തടവിലായ മനുഷ്യൻ പുറത്തിറങ്ങി. കല്ലറയിൽ നിന്ന് കർത്താവ് പുറത്തിറങ്ങിയതുപോലെ കാരാഗ്രഹത്തിലിടുന്ന പത്രോസ് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കാണാൻ ഭാഗ്യം കിട്ടിയതും MMVS അംഗം ആയ രോദയ്ക്കാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്കും ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ ഒരമ്മ വീടിന്റെ വിളക്കാണെന്ന്, ഒരമ്മ ഒരു കുടുംബത്തിൽ അനുഗ്രഹം വിതയ്ക്കുന്നവളാണെങ്കിൽ ആ കുടുംബം മൊത്തം ഐശ്വര്യത്തിലേക്ക് നയിക്കപ്പെടുമെന്നൊക്കെ പിതാക്കന്മാർ പുരാതന കാലം മുതലേ പറഞ്ഞതും നമ്മുടെ പൂർവികരായ അമ്മമാർ കൃത്യമായിട്ട് തെളിയിച്ചതും എന്നെ കേൾക്കുന്ന സഹോദരിമാരും അമ്മമാരും അവരുടെ ജീവിതത്തിൽ ഇത് കൃത്യമായി ചെയ്യുന്നതും ഇതേ ആശയത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ്. നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയെന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭവം ഉണ്ടായി. ഇത് കാരാഗ്രഹത്തിലെ സംഭവം വീണ്ടും തുടരുകയാണ്. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായകയാൽ കാവൽക്കാരെ വിസ്തരിച്ചവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവർ യഹൂദിയ വിട്ട് കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. അപ്പൊ ഈ സംഭവം അവസാനിക്കുന്നത് 12 അധ്യായത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. കാരാഗ്രഹത്തിൽ പിടിച്ച് അടയ്ക്കപ്പെട്ട പത്രോസ് സഭയുടെ ശ്രദ്ധേയമായ പ്രാർത്ഥന മൂലം കാരാഗ്രഹത്തിന് പുറത്തു വരുന്നു. ചങ്ങലകൾ പൊട്ടിപ്പോയി. ആ മനുഷ്യൻ കടന്നു വന്ന് ഒരു വീട്ടിൽ പാർത്തു. പക്ഷേ കാരാഗ്രഹത്തിലെ ശിഷ്യൻ അല്ല ഭടന്മാർ ഈ മനുഷ്യനെ കാണാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ നിശ്ചയമായി റിപ്പോർട്ട് ചെയ്യപ്പെടും. ഹെരോദാവിന്റെ സന്നിധിയിലെ വാർത്തയെത്തി. അതിന് കാവൽ നിന്ന കാവൽക്കാരെ ഹെരോദാവ് കൊല്ലുകയാണ്. ആ കൊന്നതിന്റെ വെളിച്ചത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ആ അത് അവസാനിക്കുന്നത് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുന്ന പറഞ്ഞ വാക്യം, കൈസര്യയിലേക്ക് പത്രോസ്ലിഹ പോയി എന്ന സംഭവം കൂടി പറഞ്ഞ് ആ ഭാഗം അവസാനിച്ചു. ഇനി ഏറ്റവും ഒടുവിൽ 12 അധ്യായത്തിന്റെ 21 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഹെരോദാവ് എന്ന് പറയുന്ന ശക്തനായ ഒരു മനുഷ്യന്റെ അന്ത്യം എങ്ങനെ സംഭവിച്ചു അതിനെ കുറിച്ച് പറയുമ്പോൾ, അവൻ സോര്യരുടെയും ശീദോന്യരുടെയും നേരെ കുതിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളി അറക്കാരനായ പ്ലസ് പോസ്റ്റിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ചു മദ്രാസനത്തിലിരുന്നു. അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനം ആർത്തു വിളിച്ചു. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. വളരെ ചുരുങ്ങിയ വാക്കിലൂടെ ഈ അവിടെ വിശദീകരിക്കുകയാണ്. ചില വാക്കുകൾ അവിടെ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്, സോര്യരുടെയും സീതോന്യരുടെയും നേരെ കൊതിച്ചിരിക്കുമ്പോൾ രാജാവിന്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കൂട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ പള്ളിയറക്കാരനായ ബ്ലസ്കോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. ഹെരോദാവിനെ അനുസരിക്കാത്ത ചില സമൂഹങ്ങളെ അവിടെ കൃത്യമായിട്ട് പരാമർശിക്കുകയാണ്. അങ്ങനെ ദേഷ്യഭാവത്തിലിരിക്കുന്ന ഹെരോദാവിന്റെ അടുക്കിലേക്ക് ചെന്ന് ഹെരോദാവിന്റെ അരൻ പള്ളിയറക്കാരനായ ഒരു മനുഷ്യന്റെ പേരാണ് ബ്ലസ്കോസ്. ആ മനുഷ്യനോട് ഒരു സന്ധ്യ സംഭാഷണം നടത്തി തങ്ങൾക്ക് ധാന്യം ലഭിക്കുവാൻ അവിടെ ചെന്നപ്പോൾ, ഈ ചെല്ലുന്ന ദിവസം ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് മദ്രാസനത്തിലിരുന്ന് അവരോട് പ്രസംഗം കഴിക്കുന്ന ഒരു രംഗം. ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രേ എന്ന് ജനം ആർത്തു വിളിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഈ സംഭവത്തിന്റെ വിശദീകരണം നമ്മൾ സ്റ്റഡി ബൈബിളിലേക്ക്, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ 21-23 വാക്യങ്ങളിൽ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ ആ തടസ്സം മുഖാന്തരം ഒരിക്കലും ദൈവവചനത്തിന്റെ വ്യാപ്തി കുറയുകയില്ല. ദ എനിമീസ് ഓഫ് ഗോഡ് കനോട്ട് സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ഒരു ആശയമാണ് ഹെരോദാവിന്റെ ജീവിത അന്ത്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം. അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ ധാരാളം പ്രാവശ്യം പാട്ടുകളിലൂടെ വചന ശുശ്രൂഷയിലൂടെ പങ്കുവെക്കുമ്പോൾ ഒരിക്കലും മാറ്റമില്ലാത്തതായി, ലോകത്തിൽ എത്ര മാറ്റം വന്നാലും ലോകത്തിൽ എത്ര പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും മാറ്റമില്ലാത്തത് ക്രിസ്തുവിന്റെ വചനമാണ്. അതിനെ തടുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് കൃത്യമായി ആ കാലഘട്ടത്തിലെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാനാണ് ഹെരോദാവ് എങ്ങനെയൊക്കെ വചനം സ്ഥാപിക്കുന്നവരെ എതിർക്കുവാൻ ശ്രമിച്ചോ, അതിന്റെ വ്യാപ്തിക്ക് തടസ്സം സൃഷ്ടിച്ചുവോ, അതിന് ആത്യന്തികമായി ദൈവദൂതന്റെ ഇടപെടലിലൂടെ ഹെരോദാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ്. ദൈവവചനത്തിനെതിരെ സംസാരിക്കുന്നവർക്ക്, അവർ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവരാണെന്ന് പൗലോസ് ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ പ്രസ്താവ്യമാണ്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഹെരോദാവിന്റെ മരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർണബാസും ശൗലും ശുശ്രൂഷ നിർവർത്തിച്ച ശേഷം മർക്കോസ് എന്ന പേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങിപ്പോകും. ഇവിടെയും മൂന്ന് പേർ, കഴിഞ്ഞ അധ്യായത്തിലും അവസാന ഭാഗത്ത് രണ്ടു മൂന്ന് പേർ ഒത്തുകൂടുകയാണ്. ഇവിടെയും അവരുടെ സഭാ സേവന ശുശ്രൂഷ പൂർത്തീകരിക്കുകയാണ്. മൂന്ന് പേരാണ്, മർക്കോസും ബർണബാസും ശൗലും. ഈ മർക്കോസ് ആണ് ഈ ശുശ്രൂഷയുടെ പിൻബലത്തിലാണ് പിൽക്കാലത്ത് സുവിശേഷങ്ങളിൽ, 4 സുവിശേഷങ്ങളിൽ 3 സിനോപ്റ്റിക് ഗോസ്പൽ അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷം എന്നറിയപ്പെടുന്നു. 1 ഒരു തിയോളജിക്കൽ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നു, ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ. എന്നാൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം കർത്താവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട മത്തായി അല്ല യോഹന്നാൻ, സെയിന്റ് മാത്യു അല്ല സെയിന്റ് ജോണും അല്ല എഴുതുന്നത്, ശിഷ്യന്മാരോടൊപ്പം സഭാ ശുശ്രൂഷകളിൽ പങ്കാളിയാകുവാൻ ദൈവം അവസരം കൊടുത്ത ഒരു വ്യക്തിക്കാണ് സുവിശേഷം ആദ്യം എഴുതുവാൻ ദൈവം ഭാഗ്യം കൊടുത്തത്. 2 സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം, അത് 16 അധ്യായമുണ്ട്. ഈ 16 അധ്യായമുള്ള പുസ്തകം രചിക്കപ്പെടുവാനുള്ള കാരണം ഈ സഭാ സേവനങ്ങളിൽ ഏത് തടസ്സത്തെയും പ്രാർത്ഥന കൊണ്ട് പോരാടുവാൻ ദൈവം പ്രത്യേകം വരം കൊടുക്ക 3 മനുഷ്യരെ കൃത്യമായിട്ട് അവിടെ പരിചയപ്പെടുത്തുക. ധാരാളം പേരുണ്ടെങ്കിലും പത്രോസിന്റെ കാര്യം വേണമെങ്കിൽ അവിടെ പറയാം. അതല്ലാതെ മർക്കോസും ബർണബാസും ശൗൽ എന്ന് പറയുന്നത് പിൽക്കാലത്ത് പൗലോ, ഈ 3 പേരും കൂടെ ചേർന്ന് വളരെ ദ്രുതഗതിയിൽ സഭയുടെ ചലനാത്മകമായ വ്യക്തതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത് പരക്കുവാൻ തക്കവണ്ണം കാരണം സൃഷ്ടിച്ചവരാണ്. ഈ വിഷയങ്ങളാണ് ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. രണ്ട് അധ്യായം നമുക്ക് ചുരുക്കമായിട്ട് ചിന്തിക്കുവാനായിട്ട് അവസരം കിട്ടി. ഒന്ന്, പതിനൊന്നാം അധ്യായത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ഇന്നോ നാളെയോ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഈ പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങൾ എന്നെ കേട്ടതായ എല്ലാ പ്രിയ വനിതകളും അല്ലെങ്കിൽ ആരൊക്കെ കേൾക്കുന്നു, പുരുഷന്മാരും കേൾക്കുന്നുണ്ടെന്നാണ് എന്റെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടത്. ആ പുരുഷന്മാരും സ്ത്രീകളും ആരൊക്കെ കേൾക്കുമ്പോൾ ആ വേദവചനം പഠിക്കാൻ ഇഷ്ടപ്പെട്ടു അവരൊക്കെ ആ എന്റെ എളിയ അപേക്ഷയും കൂടെ പൂർത്തീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പതിനൊന്നും പന്ത്രണ്ടും അധ്യായം അച്ഛൻ പറഞ്ഞതുകൊണ്ട് വായിച്ച് തീർത്തു കളയരുത്. വാക്യം പ്രതിവാക്യമായിട്ട് വായിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തലച്ചനുസരിച്ച് ഈ സംഭവങ്ങൾ അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒപ്പം ഓരോ അസൈൻമെന്റും കൂടെ തരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറയിലുള്ളവർക്ക് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രീതി, അത് ഇംഗ്ലീഷ് ഭാഷയിലായാലും മലയാളത്തിലായാലും അത് പറഞ്ഞ് അവരെ കൂടി ബോധ്യപ്പെടുത്തുമ്പോഴാണ് ബർണബാസും മർക്കോസും ശൗലും ചെയ്ത പ്രവർത്തനം നമുക്കും ചെയ്യാൻ ദൈവം അവസരം തരുന്നത്. ഇത് ഭൂരിഭാഗം പേരും കേൾക്കുന്നു, എനിക്കൊന്ന് ഒരുപാട് പേര് എഴുതുന്നുണ്ട്. എഴുതി 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 ഒരുപാട് കൈ കഴിച്ചു, ഒരുപാട് ബുഷുകൾ തീർന്നു. അതിനേക്കാൾ ഉപരിയാണ് കേട്ട വചനം മറ്റൊരാളോട് പ്രസംഗിക്കുക. അപ്പോൾ ആദിമ ക്രൈസ്തവ സഭ ഇതെല്ലാം കൂടി എഴുതി വെക്കാനല്ല ശ്രമിച്ചത്, ഗ്രഹിച്ചു, ഗ്രഹിച്ചതൊക്കെ പ്രസ്താവിച്ചു. അതുകൊണ്ടാണ് പതിനൊന്നാം അധ്യായം അവസാനിച്ചപ്പോ പറഞ്ഞത്, കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി അവർ ആചരിക്കുന്നതോടൊപ്പം സുവിശേഷത്തെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഒരു സന്നദ്ധത കാട്ടിയപ്പോഴാണ് അന്ത്യോക്യയിലും മറ്റു പ്രദേശങ്ങളിലേക്കും സഭ വ്യാപിച്ചത്. അതുകൊണ്ട് നമ്മളൊരു മൈക്കിൽ കൂടെ എത്തുന്ന പ്രസംഗിക്കണം എന്നുള്ളതല്ല, നമ്മളുടെ മധ്യത്തിൽ ആരുണ്ടോ അവരിലേക്ക് ഒരാളോടെങ്കിലും ഈ കേട്ട വചനം പ്രസ്താവിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ പി സി ജോർജ് അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവം അത്ഭുത കാര്യങ്ങൾ, അതിശയ കാര്യങ്ങൾ നമ്മളിലൂടെ സാധിക്കും. പ്രത്യേകിച്ച് ഇതൊരു വേദ പുസ്തക പഠന പരമ്പരയാണ്. ആ സെഷനിലൂടെ കൃത്യമായിട്ട് നമുക്കിതിന്റെ അനുഗ്രഹം ലഭിക്കപ്പെടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇന്നിവിടെ പൂർത്തീകരിക്കുന്നു. വരുന്ന ബുധനാഴ്ചയും തുടർന്നും ഈ ഒരു ടെലഫോണിക് പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയിലൂടെ നമുക്കെല്ലാം ഒത്തുചേരാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു.
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങള് വളരെ കൺസൈസ് ആയിട്ട് അച്ഛൻ ഓരോ സംഭവങ്ങളെ ബേസ് ചെയ്ത് ഓർത്തു വെക്കാൻ തക്ക രീതിയിൽ പഠിപ്പിച്ചു തന്നു. താങ്ക് യു അച്ഛാ. പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നുമില്ല. നാളെ പൊതുവെ പോലെ 8 മണിക്ക് ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഫെയ്ത്ത് സ്റ്റഡിയുടെ മെറ്റീരിയൽസിന്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇന്ന് തന്നെ അയച്ചു തരുന്നതാണ്. അപ്പൊ നാളെ എല്ലാവർക്കും കിട്ടും. അപ്പൊ അതിന്റെ ഒരു കോപ്പിയും കൂടെ എടുത്ത് എല്ലാവരും കയ്യിൽ വെച്ചിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും ഇല്ല. പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.
ദൈവമായ കർത്താവേ, ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുവാൻ ഞങ്ങൾക്ക് ആരോഗ്യവും പ്രത്യേകമായ സാവകാശവും നൽകിയല്ലോ. കേട്ടതായ എല്ലാ പ്രിയപ്പെട്ട വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ദേവാലയങ്ങളെ അവർ പാർക്കുന്ന ദേശത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും മർക്കോസിനെയും ബർണബാസിനെയും ശൗലിനെയും പോലെ പത്രോസ് ലിഹായിക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിനേക്കാൾ ഉപരിയായി മരണത്തിന്റെ വക്കിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരിയായി സഭയുടെ ശ്രദ്ധയോടുകൂടിയുള്ള തുടർച്ചയായ പ്രാർത്ഥന മൂലം ദൈവം നമ്പുരാൻ അതിശയം ഞങ്ങളുടെ അവരുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തുവെങ്കിൽ ഞങ്ങളുടെയും ഒരുമനെപ്പെട്ടുള്ള ശ്രദ്ധേയമായ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹം ലഭിക്കുവാൻ മുഖാന്തരമാക്കണമേ. കേട്ട വചനം ഞങ്ങൾ പഠിക്കുന്നതോടൊപ്പം മറ്റുള്ളവരോട് പ്രസ്താവിക്കുവാൻ ഞങ്ങൾക്കും ഒരു സുവിശേഷ സന്നദ്ധത കർത്താവിന്റെ കൃപ മൂലം നൽകണമേ. നേതൃത്വം നൽകിയ എല്ലാവരെയും അതിനു വേണ്ടുന്ന സാങ്കേതിക കാര്യങ്ങൾ ചെയ്തവരെയും ശ്രമിച്ചവരെയും ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കണമേ. നൽവരങ്ങളാൽ നടക്കണമേ. നോമ്പുകാലം ഭംഗിയായി അനുഷ്ഠാനത്തോടുകൂടി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് ആയുസ്സും ബലവും നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹാടെ സമ്പന്നവും ഗുണവാക്കും. കർത്താവേ, ഞങ്ങളെല്ലാവരുടെ പ്രത്യേകിച്ച് വചനം ശ്രവിച്ചവരുടെ മേൽ അവരുടെ ഭവനങ്ങളുടെ മേൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
താങ്ക് യു രൂപ. താങ്ക് യു അച്ഛൻ. താങ്ക് യു. താങ്ക് യു.